ശ്രീ പോൾ പാലക്കാട്ട് അഭിമുഖത്തിന്റെ രണ്ടാം ഭാഗത്തിലേക്ക് സ്വാഗതം. നികുതി നിയമത്തിലെ ചില മാറ്റങ്ങൾ സംബന്ധിച്ചാണല്ലോ കഴിഞ്ഞയാഴ്ച നമ്മൾ സംസാരിച്ചുകൊണ്ടിരുന്നത്. ഈ ക്യാപിറ്റൽ ഗെയിൻസ് ടാക്സിന്റെ കാര്യത്തിലും ചില മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ടല്ലോ. എന്താണ് ക്യാപിറ്റൽ ഗെയിൻസ് ടാക്സ് എന്നും അതിനുണ്ടായ മാറ്റങ്ങൾ എന്താണ് എന്നും ഒന്ന് വിശദീകരിക്കാമോ?
ഓസ്ട്രേലിയയിൽ ക്യാപിറ്റൽ ഗെയിൻ ടാക്സ് 1985 സ്റ്റാർട്ട് ചെയ്തത്. അസറ്റ് ഒരു വ്യക്തിയിൽ നിന്നും മറ്റൊരു വ്യക്തിയിലേക്ക് കൈമാറുമ്പോൾ അതിൽ കിട്ടുന്ന ലാഭത്തിന്റെ വീതത്തിനാണ് ക്യാപിറ്റൽ ഗെയിൻ ടാക്സ് എന്ന് ഉദ്ദേശിക്കുന്നത്. ആ ടാക്സ് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ഓസ്ട്രേലിയയിൽ നോൺ റെസിഡന്റ് ആയിട്ടുള്ള ഒരു വ്യക്തിക്ക് പ്രത്യേകമായ പരിഗണനയില്ല. പ്രത്യേകമായിട്ട് പറഞ്ഞാൽ ഒരു വ്യക്തി ആ അസറ്റ് ഒരു വർഷത്തിൽ കൂടുതൽ ഓണർഷിപ്പ് വെച്ചു കഴിഞ്ഞാൽ ആ വ്യക്തിക്ക് 50% മുകളിലുള്ള അല്ലെ 50% വരെ ഡിസ്കൗണ്ട് ഗവൺമെന്റിൽ നിന്ന് ടാക്സ് കൊടുക്കേണ്ട ആവശ്യമില്ല. എന്നാൽ നോൺ റെസിഡന്റിന് അസറ്റ് ഉണ്ടെങ്കിൽ അതിന് ആ 50% ഡിസ്കൗണ്ട് 2013 മുതൽ എടുത്തു മാറ്റിയിരിക്കുകയാണ്.
അക്കാര്യം ഒന്നുകൂടി ഒന്ന് വ്യക്തമാക്കാൻ, അതായത് 50% ഡിസ്കൗണ്ട് എന്ന് ഉദ്ദേശിക്കുന്നത് എന്തിലാണ്?
വ്യക്തി ഒരു അസറ്റ് കൈമാറുമ്പോൾ ഉണ്ടാകുന്ന ലാഭത്തിന്റെ 50% മാത്രം ഓസ്ട്രേലിയയിൽ ടാക്സ് കൊടുത്താൽ മതി
എന്നുള്ളത്. അത് റെസിഡന്റ് അല്ലെങ്കിൽ ലഭിക്കില്ല എന്നുള്ളതാണ് ഈ വർഷത്തെ മാറ്റം.
അതെ.
ഓക്കെ, ഈ സൂപ്പർ അനുഷൻ നിരക്കിലും എന്തൊക്കെയോ മാറ്റങ്ങൾ വന്നിട്ടില്ലേ?
ഈ വർഷം തൊട്ട് ജൂലൈ 1, 2013 മുതൽ സൂപ്പർ അനുവേഷന്റെ റേറ്റിന് മാറ്റം വന്നിരിക്കുകയാണ്. 1 ജൂലൈ തൊട്ട് എംപ്ലോയർ സൂപ്പർ ഗ്യാരണ്ടി റേറ്റ് 9% നിന്ന് 9.5% വരെ ഉയർത്തണമെന്നുള്ളതാണ്. എന്ന് വെച്ചാൽ ഓരോ എംപ്ലോയറും എംപ്ലോയിക്ക് 9.5% സാലറിയുടെ സൂപ്പർ അനുവേഷൻ ഗ്യാരണ്ടി അടയ്ക്കണമെന്നുള്ളതാണ്. അത് 2014 അത് വീണ്ടും കൂടും. 2015 അത് 10%, 2016 10.5%, 2017 11%, 2018 11.5%, അവസാനമായിട്ട് 2019 12% ഉയർത്താനാണ് ഗവൺമെന്റ് തീരുമാനിച്ചിട്ടുള്ളത്. ഇത് മൊത്തമായിട്ടുള്ള മാറ്റമാണ്. അത് 2013 മുതലാണ് ഇത് പ്രാബല്യമാകുന്നത്.
അതായത് ഈ വർഷം മുതൽ തൊഴിലാളികൾക്ക് കൂടുതൽ സൂപ്പർ ഫണ്ടിലേക്ക് കൂടുതൽ ആനുകൂല്യം തൊഴിലുടമകൾ നൽകേണ്ടി വരും.
അത് തന്നെ, അത് ഒരു എംപ്ലോയിക്ക് ഒരു ബെനിഫിറ്റ് ആയിട്ട് മാറുകയാണ്.
ഓക്കെ, ഇനി നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകത്തിലേക്ക്, ഒരുപക്ഷെ ശ്രോതാക്കൾക്ക് ഏറ്റവും താല്പര്യമുള്ള വിഷയത്തിലേക്ക് കടക്കുകയാണെങ്കിൽ ടാക്സിന്റെ റീഫണ്ട് ക്ലെയിം ചെയ്യുന്നതിനെ കുറിച്ചാണ്. അതിൽ എന്തെല്ലാം കാര്യങ്ങൾ ഉൾപ്പെടുത്തുമെന്ന് പൊതുവായി ഒന്ന് വിശദീകരിക്കാൻ കഴിയുമോ?
റീഫണ്ട് ഈ വർഷം തൊട്ട് ഗവൺമെന്റ് ഓസ്ട്രേലിയൻ ടാക്സ് ഓഫീസിന്റെ നിയമം അനുസരിച്ച് ഏതെങ്കിലും വ്യക്തിക്ക് റീഫണ്ട് ലഭിക്കണമെങ്കിൽ വ്യക്തി അക്കൗണ്ട് ഡീറ്റെയിൽസ് പ്രൊവൈഡ് ചെയ്യണമെന്നുള്ളതാണ്. അക്കൗണ്ട് ബാങ്ക് അക്കൗണ്ട് ഡീറ്റെയിൽസ് കൂടി മാത്രമേ ആ വ്യക്തിയുടെ റീഫണ്ട് ടാക്സ് ഓഫീസ് അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുകയുള്ളൂ എന്ന പ്രത്യേക നിയമം അവർ കൊണ്ടുവന്നിരിക്കുകയാണ്. എന്ന് വെച്ചാൽ ഓരോ വ്യക്തിയും അവരുടെ ബാങ്ക് ഡീറ്റെയിൽസ് ടാക്സ് ലോഡ്ജ് ചെയ്യുമ്പോൾ അതിന്റെ കൂടെ കാണിക്കണമെന്നുള്ളതാണ്.
എന്തെല്ലാം കാര്യങ്ങളാണ്, എന്തെല്ലാമാണ് നമുക്ക് റീഫണ്ടിൽ ക്ലെയിം ചെയ്യാൻ കഴിയുന്നത്?
ഓരോ വ്യക്തിയും ഓസ്ട്രേലിയയിലെ ഇൻകം എന്ന് പറയുമ്പോൾ പ്രധാനമായിട്ടും സാലറി ആൻഡ് വേജസ് ആണ്. അതുകൂടാതെ തന്നെ ഇൻട്രസ്റ്റ്, ഡിവിഡൻഡ്, അതുപോലെ തന്നെ കിട്ടുന്ന അലവൻസുകള്, ഗവൺമെന്റ് അലവൻസ് പ്രത്യേകമായിട്ട് അതിൻ്റെ അത് പറയുന്നുണ്ട്. അതർ ഇൻകം, അതിലാണ് വരുന്നത് ഫോറിൻ ഇൻകം. വിദേശത്തു നിന്ന് ഓരോ ഓസ്ട്രേലിയയിൽ റെസിഡന്റ് ആയിട്ടുള്ളവർക്കും സിറ്റിസൺ ആയിട്ടുള്ളവർക്കും കിട്ടുന്ന വിദേശ ഇൻകം കൂടി അതിൽ ടാക്സ് റിട്ടേണിൽ ഉൾപ്പെടുത്തണമെന്നുള്ള നിയമം ഉണ്ട്. അതുമായിട്ട് ബന്ധപ്പെട്ട ക്ലെയിം, എക്സ്പെൻഡിച്ചർ, വർക്ക് റിലേറ്റഡ് എക്സ്പെൻസസ് നമുക്ക് പ്രധാനമായിട്ടും ചെയ്യാവുന്നത് വർക്ക് റിലേറ്റഡ് കാർ എക്സ്പെൻസസ് ആണ്. അതുകൂടാതെ ട്രാവല്, യൂണിഫോം, സേഫ്റ്റി ഷൂസ്, ലോണ്ടറി, അതുമായിട്ട് ബന്ധപ്പെട്ട എഡ്യൂക്കേഷൻ എക്സ്പെൻസസ്, യൂണിയൻ ഫീസ്, ടാക്സ് മാറ്റേഴ്സുമായിട്ട് ബന്ധപ്പെട്ട മാനേജ്മെന്റ് ഓഫ് ടാക്സ് അഫയേഴ്സ്, ടാക്സ് ഡിഡക്റ്റബിൾ ഡൊണേഷൻസ്, ഇതെല്ലാമാണ് നമുക്ക് വർക്ക് റിലേറ്റഡ് ആയിട്ട് ക്ലെയിം ചെയ്യാവുന്നത്. മെയിനായിട്ടും ഈ ഡിഡക്ഷൻസിൽ ഓസ്ട്രേലിയൻ ടാക്സ് ഓഫീസിന്റെ നിയമം അനുസരിച്ച് നമ്മൾ ഒറിജിനൽ കോപ്പി സൂക്ഷിച്ചു വെക്കാനും അതുപോലെ തന്നെ ഒറിജിനൽ റെസിപ്റ്റിൽ പ്രത്യേകമായിട്ട് നെയിം ഓഫ് ദി സപ്ലയർ, മെയിൻ ആയിട്ടും അതിന്റെ പർപ്പസ് ഓഫ് ദി എക്സ്പെൻസസ്, ഡേറ്റ് ഓഫ് ദി എക്സ്പെൻസസ്, ഇതെല്ലാം ഉൾപ്പെടുത്തണമെന്ന് പ്രത്യേകമായിട്ടുള്ള നിയമത്തിൽ പറയുന്നുണ്ട്.
നമ്മളിപ്പോ ജോലിയുടെ ഭാഗമായിട്ട് വല്ല ലാപ്ടോപ്പ് വാങ്ങുകയോ അല്ലെങ്കിൽ മൊബൈൽ ഫോൺ ജോലിയുടെ ഭാഗമായിട്ട് വാങ്ങുകയൊക്കെ ചെയ്യുകയാണെങ്കിൽ അതിൽ എത്രത്തോളം നമുക്ക് ടാക്സ് ക്ലെയിം ചെയ്യാൻ കഴിയും?
അത് നമ്മുടെ ഇൻകം കൂടുന്നതനുസരിച്ച് നമുക്ക് ബെനിഫിറ്റ് കൂടുതൽ കിട്ടും നമ്മൾ ക്ലെയിം ചെയ്യുമ്പോഴേ.
ഓക്കെ.
കാരണം ഇപ്പൊ ഉദാഹരണത്തിന് ഒരാൾക്ക് 100,000 ഉള്ള ഒരു വ്യക്തിയാണെങ്കിൽ ആ വ്യക്തിയുടെ ടാക്സ് റേറ്റ് എന്ന് പറഞ്ഞാൽ 37%. അപ്പോൾ ഒരു നമ്മളൊരു ലാപ്ടോപ്പ് മേടിച്ചാൽ ലാപ്ടോപ്പ് വർക്കുമായിട്ട് 100% അത് അതിൻ്റെ അപ്പോർഷൻമെന്റ് ഉണ്ട്. കാരണം നമ്മളിപ്പം പ്രൈവറ്റ് ആയിട്ട് ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അത് അപ്പോർഷൻമെന്റ് ചെയ്യണമെന്നാണ് ഇവിടുത്തെ നിയമം അനുസരിച്ച്. അപ്പോർഷൻമെന്റ് എന്ന് പറഞ്ഞപ്പം നമ്മൾ പ്രൈവറ്റ് ഉപയോഗിക്കുന്നുണ്ട് ലാപ്ടോപ്പ് നമ്മുടെ പ്രൈവറ്റ് ആവശ്യത്തിന്. ബിസിനസ് ആവശ്യത്തിന് 80% മറ്റേ പ്രൈവറ്റ് 20% ആണെങ്കിൽ 80-20 റൂൾ അനുസരിച്ച് അത് എക്സ്പെൻസസ് ക്ലെയിം ചെയ്യാൻ പാടുള്ളൂ.
80% മാത്രമേ ടാക്സ് ഡിഡക്ഷൻ കിട്ടുള്ളൂ.
അതെ അതെ. അപ്പൊ ആ 80% എന്ന് പറഞ്ഞാൽ ഇപ്പൊ $1,000 ആണെങ്കിൽ $800 നമുക്ക് ക്ലെയിം ചെയ്യാം. അപ്പൊ 37% എന്ന് പറയുമ്പോൾ ഏതാണ്ട് ഒരു $300 നമുക്ക് ബെനിഫിറ്റ് കിട്ടും അതിന്റെ അകത്ത്.
അതായത് $800 ക്ലെയിം ചെയ്യുമ്പോൾ അതിൽ നിന്ന് $300 നമുക്ക് തിരിച്ചു കിട്ടുന്നുള്ളതാണോ?
അതെ അതെ അതെ.
ഈ ജോലിയുമായി ബന്ധപ്പെട്ട പഠനത്തിന് എത്ര വരെ എത്ര ഡോളർ വരെ ടാക്സ് കുറവ് കിട്ടും അല്ലെങ്കിൽ ഡിഡക്ഷൻ കിട്ടുമെന്ന് വ്യക്തമാക്കുന്നുണ്ടോ?
2013 പുതിയ നിയമം അനുസരിച്ച് ടാക്സ് ഡിഡക്ഷൻ എഡ്യൂക്കേഷനിൽ $2,000 വരെയാണ് കണക്കാക്കുന്നത്. ഇതിന് മുമ്പ് 2012 വരെ ഡിഡക്ഷൻസ് വർക്കുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ സെൽഫ് എഡ്യൂക്കേഷനും ക്ലെയിം മാക്സിമം ലിമിറ്റ് ഇല്ലായിരുന്നു. പക്ഷേ ഇപ്പോഴത് പ്രത്യേകമായിട്ട് സെൽഫ് എഡ്യൂക്കേഷൻ അപ് ടു 2,000 പെർ ഇയർ എന്നുള്ള നിയമത്തിലേക്ക് ഗവൺമെന്റ് ബില്ല് പാസാക്കിയിട്ടുണ്ട്.
ഇപ്പൊ ഈ 2013 വരുന്ന നിയമമാറ്റങ്ങൾ വരും വർഷത്തെ വരുമാനത്തിലാണോ നോക്കുന്നത്? അതായത് ഇപ്പോൾ കഴിഞ്ഞുപോയ വർഷത്തെ വരുമാനത്തിലാണോ നോക്കുന്നത്?
ചില കാര്യങ്ങൾ 2013 ചില കാര്യങ്ങൾ 1 ജൂലൈ 2013 മുതലും പ്രാബല്യത്തിലാണ് കൊണ്ടുവന്നിട്ടുള്ളത്.
അതായത് കഴിഞ്ഞ വർഷം നമുക്ക് ലഭിച്ച വരുമാനം കഴിഞ്ഞ വർഷത്തെ ചെലവുകളും വെച്ച് ടാക്സ് ഡിഡക്ഷനും മറ്റും കണക്ക് കൂട്ടുമ്പോൾ പുതിയ നിയമം കണക്കിലെടുക്കേണ്ടി വരും എന്നുള്ളതാണോ?
ചില കാര്യത്തില് ഗവൺമെന്റ് മുൻകാല പ്രാബല്യത്തിലൂടെ പാസാക്കുന്ന ബില്ലുകളുണ്ട്. അത് നമ്മൾ പഴയതിൽ ഉൾപ്പെടുത്താൻ സാധിക്കും. ചില കാര്യങ്ങൾ അടുത്ത വർഷത്തേക്ക് പാസാക്കുന്നതുണ്ട്. അപ്പോൾ ആ വർഷത്തിൽ നമുക്ക് കണക്കിലെടുക്കാൻ സാധിക്കുകയുള്ളൂ.
തീർച്ചയായും വളരെയധികം നന്ദി ശ്രീ പോൾ പാലക്കാട്ട്, ഇത്ര വിശദമായി തന്നെ നികുതിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ വിശദീകരിച്ചതിനെ.